2024 മാർച്ച് 28 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സൂണിയ. മറക്കാനാവുമോ ടി എൻ ശേഷനെ? കാലം പങ്ക്തിയിൽ നിന്ന് വി എസ് രാജേഷ് എഴുതുന്നു. പ്രഭാത ഭക്ഷണത്തിന് ഞാൻ രാഷ്ട്രീയക്കാരെ തിന്നാറുണ്ട്. വിവാദമായി മാറിയ ഈ പരാമർശം ടി എം ശേഷൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ഇന്ത്യയിൽ രാഷ്ട്രീയക്കാരെ, പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിൽ തരികിട കാണിച്ചവരെ വിറപ്പിച്ച കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറായിരുന്ന തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ എന്ന ടിഗിയൻ ശേഷൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണെന്ന് ഇന്ത്യയെ ബോധവൽക്കരിച്ച ശേഷൻ എന്നും ജനങ്ങൾക്ക് പ്രിയങ്കരനായിരുന്നു. രാജ്യം ഒരു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ ശേഷനെ എങ്ങനെ ഓർക്കാതിരിക്കും? 1990 ഡിസംബർ 12 മുതൽ 1996 ഡിസംബർ 11 വരെ 6 വർഷമാണ് ശേഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത്. പക്ഷേ ആ 6 വർഷം കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ അദ്ദേഹം ഉടച്ചു വാർത്തു. ശേഷനു മുൻപ് 8 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആ പദവികൾ വഹിച്ചെങ്കിലും ജനങ്ങൾ അവരെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ലായിരുന്നു. ഉടഞ്ഞ കണ്ണാടിയിലൂടെ എന്ന ആത്മകഥയിൽ അതെല്ലാം ശേഷൻ പറഞ്ഞിട്ടുണ്ട്. പാലക്കാട്ടു നിന്നുള്ള ശേഷന്റെ ജൈത്രയാത്ര തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഉഴുതുമറിച്ചു എന്നതിൽ മാത്രമല്ല, IAS-ലെത്തി കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി അടക്കം അദ്ദേഹം വഹിച്ച എല്ലാ പദവികളിലും പ്രകടമായിരുന്നു. അധികാരം അലങ്കാരമല്ല, പ്രയോഗിക്കാനുള്ളതാണെന്ന് ഓരോ വട്ടം ശേഷൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്ക് മുന്നിൽ വന്ന പ്രതിബന്ധങ്ങളെ അദ്ദേഹം കണക്കിലെടുത്തില്ല. കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി ആയിരിക്കെ ത്രേഹ്രി ഡാമിന്റെയും സർദാർ സരോവർ ഡാമിന്റെയും നിർമ്മാണത്തെ ശക്തിയുക്തം എതിർത്തു. അതിൽ വിജയിച്ചില്ലെങ്കിലും പരിസ്ഥിതിവാദികൾ ആവശ്യപ്പെട്ട കുറെ കാര്യങ്ങളിലെങ്കിലും തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹവുമായി ഉണ്ടായ അടുപ്പമാണ് ശ്രേഷ്ഠന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വഴിത്തിരിവായത്. പ്രധാനമന്ത്രിക്ക് നേരെയുണ്ടായ ആ ആക്രമണ ശ്രമത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയുക്തനായ ശേഷൻ വിശദമായ റിപ്പോർട്ടാണ് നൽകിയത്. ആ റിപ്പോർട്ട് ഇഷ്ടപ്പെട്ട രാജീവ് ഗാന്ധി ശേഷനെ ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറിയാക്കി തന്റെ വിശ്വസ്തനായി. ഇതിനെ തുടർന്ന് ഡിഫൻസ് സെക്രട്ടറിയും ക്യാബിനറ്റ് സെക്രട്ടറിയുമാക്കി. എന്നാൽ രാജീവ് ഗാന്ധിക്ക് പദവി നഷ്ടമായതോടെ ശേഷൻ ആസൂത്രണ ബോർഡിലേക്ക് ഒതുക്കപ്പെട്ടു. ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറാകാൻ ശേഷനെ ക്ഷണിച്ചത്. ഹാർട്ട്വാർഡിൽ ശേഷന്റെ അധ്യാപകനായിരുന്നു സ്വാമി. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തിരിമറികൾ തൊട്ട് ബൂത്തുപിടുത്തം വരെ അവസാനിപ്പിക്കാനാണ് തുടക്കത്തിലെ ശേഷൻ ശ്രമിച്ചത്. തന്നെ നിഷ്പതമായ അധികാരത്തിന്റെ വ്യാപ്തി അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ഗവൺമെന്റിന് മുകളിലാണ് തന്റെ പദവിയെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ജോലി പ്രവേശിച്ച ആദ്യ ദിനത്തിൽ തന്നെ ഓഫീസിലെ ചുമരുകളിൽ നിന്ന് ആരാധന മൂർത്തികളുടെ ചിത്രങ്ങൾ അദ്ദേഹം നീക്കി. കമ്മീഷൻ മതേതര നിലപാട് പുലർത്തണമെന്ന് ഈശ്വരവിശ്വാസിയായ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് സംസ്ഥാനങ്ങൾ നൽകുന്ന ജീവനക്കാരുടെ മേലുള്ള പരമാധികാരം തനിക്കാണെന്ന് അതിനെ എതിർത്ത രാഷ്ട്രീയ നേതൃത്വത്തെ അവഗണിച്ച് ശേഷൻ പ്രഖ്യാപിച്ചു. തുടർന്നുള്ള 6 വർഷം ശേഷന്റെ പടയോട്ടമായിരുന്നു. അതിശക്തമായ എതിർപ്പുകളും ശേഷന്റെ ചിറകരിയാനുള്ള നീക്കങ്ങളും ഉണ്ടായി. ബീഹാർ, പഞ്ചാബ് തെരഞ്ഞെടുപ്പുകൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ശേഷൻ തന്റെ നിലപാടുകളിൽ നിന്നപ്പോൾ രാജ്യത്തെ പരമോന്നത നീതിപീഠം അദ്ദേഹത്തിനൊപ്പം ഒരു ഘട്ടത്തിൽ നിലപാടെടുത്തത് ശ്രദ്ധേയമായിരുന്നു. തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ അക്രമം വ്യാപകമായപ്പോൾ കേന്ദ്ര സേനയെ നിയോഗിക്കാൻ ശേഷൻ ഉത്തരവിട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതിനെ എതിർത്ത് രംഗത്തെത്തിയപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാതെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്ന് ശേഷൻ പ്രഖ്യാപിച്ചു. തന്റെ നിലപാട് വ്യക്തമാക്കിയ ശേഷം അതിൽ നിന്ന് പിന്തിരിഞ്ഞെങ്കിലും ശേഷൻ തൊടാൻ കഴിയില്ലെന്ന ചിന്ത രാഷ്ട്രീയക്കാരിൽ അദ്ദേഹം ഉറപ്പിച്ചു. ഒടുവിൽ 2 കമ്മീഷണർമാരെ കൂടി വെച്ചുകൊണ്ട് മുഖ്യ കമ്മീഷണർ ദുർബലനാക്കാൻ അദ്ദേഹം തീരുമാനം വന്നു. രാജ്യത്ത് ആദ്യമേ വോട്ടർ ഐഡി കാർഡ് നടപ്പിലാക്കിയത് ശേഷനായിരുന്നു. സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിനായി വിനിയോഗിക്കുന്ന പണത്തിനും അദ്ദേഹം പരിധി ഏർപ്പെടുത്തി. കൃത്യമായ കണക്ക് കമ്മീഷന് സമർപ്പിക്കാനും തീരുമാനമെടുത്തു. തിരഞ്ഞെടുപ്പ് നിരീക്ഷകരെ നിയോഗിച്ചു. വ്യക്തമായ കണക്ക് കാണിക്കാതിരുന്ന 1500 സ്ഥാനാർത്ഥികളെ 3 വർഷത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അദ്ദേഹം അയോഗ്യരാക്കി. 40,000 തിരഞ്ഞെടുപ്പ് വരവ് ചിലവ് കണക്കുകൾ ശേഷൻ നേരിട്ട് പരിശോധിക്കുകയും തെറ്റായ വിവരങ്ങൾ നൽകിയ 14,000 സ്ഥാനാർത്ഥികളെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ അയോഗ്യരാക്കുകയും ചെയ്തു. വിരമിച്ച ശേഷം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 1997 കെ ആർ നാരായണനോട് മത്സരിച്ചു, പരാജയപ്പെട്ടു. 1999 ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എൽ കെ അദ്ധാനിക്കെതിരെ മത്സരിച്ചു, തോറ്റു. ഭാര്യ ജയലക്ഷ്മി മരിച്ച് 1 വർഷത്തിനു ശേഷം 2010 ചെന്നൈയിലെ വസതിയിലായിരുന്നു ശേഷന്റെ അന്ത്യം. ഈ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു. ഭാര്യയുടെ വേർപാട് അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. കമ്മീഷണറായിരിക്കെ ഗുരുവായൂരിലെത്തിയ ശേഷനെ അഭിമുഖം നടത്താൻ അവസരം ലഭിച്ചത് ഓർക്കുന്നു. തമിഴ് ഇടകലർന്നതെങ്കിലും വ്യക്തമായ മലയാളത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. കാലം കടന്നുപോകുമ്പോൾ ശേഷൻ ഒരാൾ മാത്രം, ഒരേ ഒരു ശേഷൻ.